നിന്റെ വാതിൽ ഞങ്ങളുടെ അപേക്ഷയോടെ സ്വരം മുട്ടുന്നു. നിന്നെ വന്നിക്കുന്നവരുടെ ആവശ്യങ്ങളെ എന്നെ വിരോധിക്കരുതേ. ദൈവമേ, ഞങ്ങളുടെ ബലഹീനതയുടെ സഹായത്തിനായിട്ട് നിന്നെ ഞങ്ങൾ വിളിക്കുന്നു. നല്ലവനെ, ഞങ്ങളുടെ അപേക്ഷയോടെ സ്വരം കേട്ട് നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളുടെ യാചനകൾ നൽകുമാറാകണമേ. ആമേൻ. ദൈവമായ കർത്താവെ, കൃപയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അനുഗ്രഹത്തോടെ വീണ്ടും തിരുസന്നിധിയിൽ ഒന്നിച്ചു ചേരുവാൻ തക്കോണോട് സഹായിച്ചു. അവിടുത്തെ കൃപയ്ക്കായ തിരുസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു. തമ്പുരാനെയും ഞങ്ങളെ കാക്കുന്ന, ഞങ്ങളെ നടത്തുന്ന വിധങ്ങളെയും എല്ലാവിധമായിട്ടുള്ള നന്മകളെയും തിരുസന്നിധിയിൽ ഓർക്കുന്നു. കൂടുതൽ അനുഗ്രഹത്തോടെ നിൽക്കാൻ ആവശ്യമായിരിക്കുന്ന ബലം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ക്ലാസ്സുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹകരമായ ക്രമീകരിക്കാൻ ഞങ്ങളെ ഒന്ന് സഹായിക്കണമേ. ഇന്ന് അതിന് ശുശ്രൂഷ നടക്കുന്ന ഞങ്ങളുടെ അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹത്തിന്റെ വാക്കുകൾ ഞങ്ങൾക്ക് കേൾപ്പാൻ ദൈവം സഹായിക്കണമേ. ഞങ്ങളുടെ പഠനം ദൈവസന്നിധിയിൽ പൂർണ്ണതയോടെ ആയി ചേരുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങൾക്ക് പഠിക്കുവാൻ തക്കവണ്ണം പ്രിയ അച്ഛനെ അവിടുന്ന് ഒരുക്കി അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം. ദൈവമേ, അച്ഛൻ്റെ വഴി യാത്രകളിലൊക്കെ അവിടുന്ന് കൂടെ ഇരുന്നു. ദൈവമേ, ശുശ്രൂഷകളെയൊക്കെയും സ്വർഗ വഴി നടത്തണമേ. അച്ഛൻ്റെ കുടുംബത്തെ തിരുസന്നിധികൾ തരുന്നു. അനുഗ്രഹമായ തിരുസന്നിധികൾ സൂക്ഷിക്കണമേ. ദൈവമേ, ആയിരിക്കുന്നിടത്തൊക്കെ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കാൻ ആവശ്യമായിരിക്കുന്ന കൃപകളും ദാനങ്ങളും ഞങ്ങൾക്ക് തരണമേ. അവിടെ ആയിരുന്ന ഇന്നത്തെ ഈ ശുശ്രൂഷകൾ സംബന്ധിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കുടുംബമായി അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ തരുന്നു. ഞങ്ങളെ അവിടുന്ന് കാക്കണമേ. ഞങ്ങളെ വഴി നടത്തണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ സാന്നിധ്യം തിരിച്ചറിയുവാൻ തക്കൊണ്ട് ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രവർത്തന മേഖലകളെയും വാഴ്ത്തണമേ. ഞങ്ങൾക്കുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തോടെ തിരുസന്നിധിയിൽ അവിടുന്ന് വഴി നടത്തണമേ, സൂക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ദൈവമേ സഹായിക്കണമേ. ഞങ്ങളായിരിക്കുന്ന അനുഭവങ്ങൾ ദൈവമേ സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും അനുഭവത്തിൽ നിലനിൽക്കുവാൻ ദൈവമേ സഹായിക്കണമേ. മടസ്സുമറിയും പ്രസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എന്റെ നിർബുദ്ധ നിലകളിൽ നേതൃത്വം നൽകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയുടെ വിവിധ ശ്രേണികളിൽ സഭയെ ശുശ്രൂഷിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തിരുസന്നിധി സൂക്ഷിക്കണമേ. സഭയുടെ കുമ്പ് ഉയരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ സ്വർഗമാനിക്കണമേ. ഇന്നത്തെ വചന ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, വാഴ്ത്തണമേ. ആദ്യയോടൊന്ന് കൃപയെ ആഗ്രഹിക്കണമേ. ഉള്ളംകയിൽ ഞങ്ങളെ പൊതിയണമേ. നാഥ, ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും എന്നാളും ശ്രദ്ധിപ്പാനായിട്ട് തന്നെ. ആമേൻ. ഒരു വാക്കിൽ ഞാൻ ബഹുമാനപ്പെട്ട ടി ഐ വർഗീസിനെ സ്വാഗതം ചെയ്യുന്നതിൽ സന്തോഷമേ ഉള്ളൂ. വൈദിക സെമിനാരിയിൽ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച ഞങ്ങളുടെ വന്യ ഗുരുനാഥനാണ് ബഹുമാനപ്പെട്ട ടി ഐ വർഗീസ് അച്ഛൻ. അച്ഛൻ നിങ്ങൾക്കധികം പേർക്കും പരിചയം കാണുകയില്ല. വൈദിക സെമിനാരിയിലെ ചരിത്ര വിഭാഗത്തിൻ്റെ മേധാവിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇപ്പോൾ സഭാചരിത്രം പഠിക്കാൻ ബഹുമാനപ്പെട്ട ടി ഐ വർഗീസ് അച്ഛനേക്കാൾ വലിയൊരു വ്യക്തിയും നമുക്ക് ഒരിക്കലും കിട്ടുകയില്ല. അച്ഛന് വളരെ തിരക്കുള്ള സമയത്ത് നമ്മളോടൊപ്പം ഇന്നത്തെ ഈ ചരിത്ര ക്ലാസ് എടുക്കാൻ, സഭാചരിത്രം 1912 മുതൽ 1964 വരെയുള്ള വർഷത്തെ അതിൻ്റെ പ്രധാനപ്പെട്ട ഇൻസിഡൻസിനെ കുറിച്ച്, സഭാചരിത്രത്തെ കുറിച്ച് പഠിപ്പിക്കുവാൻ തക്കവണ് നമുക്ക് കിട്ടി. നമ്മളെ സംബന്ധിച്ചത് വലിയൊരു ഭാഗ്യമാണ് ആ ഒരു അച്ഛനെ കിട്ടിയത്. വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ എനിക്ക് എന്നും സ്നേഹവും കടപ്പാടും ഉള്ള ഒരച്ഛനാണ് ബഹുമാനപ്പെട്ട ടി ഐ വർഗീസ് അച്ഛൻ. നിഷ്കളങ്കതയോടെ, നിർമ്മലതയോടെ എൻ്റെ മനസ്സിൽ എന്നും കാണുന്ന ഒരു ബഹുമാനപ്പെട്ട അച്ഛനാണ്. അച്ഛനെ വളരെ സന്തോഷത്തോടെ ഞാൻ ഇന്നത്തെ ശുശ്രൂഷയ്ക്കായിട്ട് സ്വാഗതം ചെയ്യുന്നു. വ്യക്തിപരമായ നിലയിൽ ബഹുമാനപ്പെട്ട അച്ഛനെ പ്രാർത്ഥനയോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു.
എന്റെ സ്നേഹിതരെ, എനിക്ക് നൽകിയിട്ടുള്ള ഈ വിഷയം മലങ്കര സഭ 1912 1964 52 വർഷങ്ങൾക്കിടയിൽ എന്താണ് പ്രധാനപ്പെട്ട ഈ സഭയെ സംബന്ധിച്ചോളം സംഭവങ്ങൾ നടന്നത്, അതിന്റെ പ്രസക്തി എന്താണ് എന്നുള്ളതുമായിട്ട് വിചിന്തനം ചെയ്യുവാനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. ഈ 52 വർഷങ്ങൾ എന്ന് പറയുന്നത് വളരെ സുപ്രധാന കാലയളവാണ് എന്നുള്ളത് മലങ്കര സഭയെ സംബന്ധിച്ചോളം എന്നുള്ളത് പ്രത്യേകം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പല പല പുതിയ സംരംഭങ്ങൾ സഭയിൽ ഉണ്ടായി. അതിന്റെ ആരംഭം, അതിന്റെ വളർച്ച, അതിന്റെ നിയമപരമായ സുസാധ്യത അല്ലെങ്കിൽ സാധാരണ ലെജിറ്റിമൈസേഷൻ സാധാരണ ലീഗൽ ലെജിറ്റിമൈസേഷൻ ഓഫ് ദ ഓഫീസ് ഓഫ് ദ മലങ്കര മെട്രോപൊളിറ്റൻ ആൻഡ് കാതോലിക്കോസ് ഭരണഘടന ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കത്തിനെയും നടന്നത് ഈ കാലയളവിലാണ്. ഈ കാലയളവിലാണ് മലങ്കര സഭയിൽ നയിച്ച മൂന്ന് ശ്രേഷ്ഠ പിതാക്കന്മാർ കാതോലിക്കമ്മാർ അല്ലെങ്കിൽ മൊഫയ്യാനമാർന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ആളുകൾ വന്നത്. അതിൽ വിശേഷിച്ചും ആദ്യം രണ്ടുപേരുടെ കാലത്ത് കുഞ്ഞമാരി മഫുറിയാനായി എന്നുള്ള ഒരു സ്ഥാനമാണ് നിലനിർത്തിയിരുന്നത്. പിന്നീട് മലങ്കര മെത്രാൻ സ്ഥാനവും കാതോലിക്ക അല്ലെങ്കിൽ മഫുറിയാനയുടെ സ്ഥാനവും തമ്മിൽ സംയോജിപ്പിച്ചതിന് ശേഷം അത് ചോദ്യം ചെയ്യപ്പെട്ടു വന്ന ഒരു പശ്ചാത്തലത്തിൽ 1958 സുപ്രീം കോടതി അത് രണ്ടും നിയമാനുസൃതമാണ്, ഭരണഘടനയും 1934 പാസാക്കിയ ഭരണഘടനയും സാധുവാണ് എന്ന്, അതെല്ലാ ഇടവുകൾക്കും ബാധകമാണ് മലങ്കര സഭയിടവുകൾക്ക് എന്നുള്ളതും സ്ഥാപിക്കും. അങ്ങനെ ഈ പറയുന്ന അതിലേക്ക് ചോദ്യം ചെയ്തു വന്നിരുന്ന മലങ്കര സഭയിലെ ഒരു വിഭാഗം പാത്രിക്യ കക്ഷി എന്ന് സാധാരണ അവരും അത് അംഗീകരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. അതിൽ അവരും കുറച്ചൊക്കെ ഇതിനെയും ചില കുറച്ച് ആളുകൾക്ക് ഇതിനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അത് കോടതി പറഞ്ഞുകൊണ്ട് അവരെ അടിച്ചേൽപ്പിക്കായിരുന്നു എന്നുള്ള ഒരു ചിന്ത. എന്നാൽ വാസ്തവത്തിൽ അങ്ങനെയല്ല, അതൊരു ദൈവ നടത്തിപ്പാടാണ് നമ്മൾ വിചാരിക്കേണ്ടത്. കാരണം മലങ്കര സഭയ്ക്ക് സ്വാതന്ത്ര്യം എന്നുള്ളത് ആവശ്യമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ മലങ്കര സഭ പ്രാപിക്കേണ്ട ഒന്നായിരുന്നു. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അതിന് നമുക്ക് വേണ്ടതായ ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകാത്തത് കൊണ്ട് നമുക്കത് നേടിയെടുക്കുവാൻ കഴിയില്ല. നമുക്ക് ഒത്തൊരുമിച്ച് അത് നിന്ന് നേടിയെടുക്കുവാൻ കഴിയുമായിരുന്നു. എന്നാൽ ഈ പറയുന്ന ചില പ്രത്യേക സാഹചര്യത്തിലാണ് അത് നിലവിൽ വന്നത് എന്നതുകൊണ്ട് മാതൃകീയ സുരക്ഷിക്കാർക്ക് അത് ആദ്യം ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളത് ശരിയാണ്. ഞാനൊക്കെ മാതൃകീയ സുരക്ഷയിൽപ്പെട്ട ആളാണ്. 1958 മുമ്പൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര തീവ്രമായ പാത്രികീയ സുരക്ഷയിൽപ്പെട്ടവരായിരുന്നു അംഗമാരി അഭാഗത്തുള്ള. അപ്പൊ അതുകൊണ്ട് ഇത് നിശ്ചയമായിട്ടും നമ്മളൊക്കെ തന്നെ ഒരു ദൈവ നടത്തിപ്പിന്റെ ഭാഗമായിട്ട് കരുതേണ്ടതാണ്. എന്തോ ഭാഗ്യ നിർഭാഗ്യവശാൽ നമുക്ക് 1974 ശേഷം അത് നിലനിർത്തുവാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ ഖേദകരമായ വസ്തുതയാണ്. ഇതേ സംബന്ധിച്ച് നമ്മൾ നിശ്ചയമായിട്ട് ഒരു പരിനിന്ദനം ആവശ്യമാണ്. പ്രത്യേകിച്ച് പാത്രിക്കുന്ന ആളുകളും അതേപോലെ തന്നെ ഭയങ്കര ഓർത്തഡോക്സ് സഭയുടെ എന്ന് പറയുന്ന കാതോലിക്ക കക്ഷിയുടെ ഭാഗത്ത് നിൽക്കുന്ന ആളുകളും അത് എന്തുകൊണ്ട് 1958 മുതലുള്ള ആ സംയോജനം രാജ്യത്ത് കുറച്ചു പേര് പിന്നെയും പാത്രിക്കീസിനോട് കൂടെ നിൽക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് പ്രത്യേകം നമ്മൾ അന്വേഷിക്കണം, ആത്മാർത്ഥമായി അന്വേഷിക്കണം. അപ്പോൾ അതിന്റെ കാരണങ്ങളൊക്കെയും നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു സഭയും തന്റെ സ്വന്തം കാലിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കാത്ത സഭ ലോകത്തിലില്ല എന്നുള്ളതാണ്. ദേശീയവും സാംസ്കാരികവും അതേപോലെ തന്നെ മറ്റ് എല്ലാ ഘടകങ്ങളൊക്കെ നോക്കുമ്പോൾ എല്ലാ സഭകളും സ്വന്തം കാലിൽ നിന്ന് വളരുവാനാണ് ദൈവനമ്പുരാൻ അവയൊക്കെയും ഓരോ പ്രത്യേക സാഹചര്യങ്ങളിലും രാജ്യങ്ങളിലും സംസ്കാരങ്ങളിലൊക്കെ ആക്കി വെച്ചിരിക്കുന്നത് എന്നുള്ള വിഷയം നമ്മൾ അതുകൊണ്ട് മലങ്കര സമയം സംബന്ധിച്ചോളം 2000 പാരമ്പര്യവും ഒരു അപ്പോസ്തോലിക പൈതൃകവും സുറിയാനിക്കും അതേപോലെ തന്നെ മലങ്കര സഭയുടെ ഭാരതത്തിലേതായ ഒരു പ്രത്യേക സാംസ്കാരിക പശ്ചാത്തലവും നിലനിർത്തുന്ന പശ്ചാത്തലത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നമ്മൾ തന്നെ ഒരു വ്യവസ്ഥാപിത സ്വതന്ത്ര ഭാരതീയ ഭരണ സംവിധാനം ഉണ്ടാകേണ്ടതായിരുന്നു. എന്നാൽ നമ്മൾ ഓരോ പ്രത്യേക കാലയളവിൽ റോമൻ കത്തോലിക്കയെ നമ്മളോട് എതിർത്തു വന്ന പശ്ചാത്തലത്തിൽ റോമൻ കത്തോലിക്കയെ പരാജയപ്പെടുത്തുവാൻ നമ്മൾ നമ്മുടെ ഇതിൽ തന്നെപ്പെട്ട കുറച്ച് പേര് ചില സമ്മർദ്ദങ്ങളുടെ പശ്ചാത്തലത്തിലൊക്കെ അവർ ചേർന്നു പോയി. അങ്ങനെയാണ് ഹിറ മലബാർ എന്ന് പറയുന്ന മലബാർ ഇവിടെ ഉണ്ടായത്. നമ്മിൽ തന്നെ ഉള്ള ഒരു എന്തോ ഒരു ആന്തരിക ഛിദ്രത്തിന്റെ ഭാഗമാണ്. ഇതേപോലെ തന്നെയാണ് പിന്നീട് നമ്മള് പത്തൊമ്പതാം നൂറ്റാണ്ടില് ഈ പറയുന്ന മാർത്തോമ സുബിയാനി സഭയും ഉണ്ടാകുന്നത്. അവരെ പരാജയപ്പെടുത്തുവാനാണ് നമ്മള് മൊത്തമാക്കാരെ പരാജയപ്പെടുത്തുവാനാണ് അഞ്ചോക്കിയ പാത്രികസിനെ നമ്മൾ കുറച്ചുകൂടിയും സ്നേഹിതനായി സ്വീകരിക്കുവാനും ആ സഭയോട് കൂടുതൽ മമത പുലർത്തുവാനൊക്കെ ഇടയായിട്ടുള്ളത്. അപ്പൊ അതിന്റെ പ്രത്യാഘാതമാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ പാത്രികീസ് കോടതി വ്യവഹാരങ്ങളെ ഈ പറഞ്ഞ കണക്കിലെടുക്കാതെ റോയൽ കോടതി ജഡ്ജ്മെന്റ് 1889 റോയൽ കോടതി ജഡ്ജ്മെന്റ് പാത്രികീസിനെ യാതൊരുവിധ അധികാരവും ആത്മീകമല്ലാതെ ഇല്ല എന്ന് പറയുകയുണ്ടായി. അപ്പൊ അത് 20 വർഷത്തിന് ശേഷം പാത്രികീസ് വീണ്ടും ഇവിടെ സ്ഥാപിക്കാൻ വന്നപ്പോഴാണ് ഒട്ടശ്ശേരി മെത്രാജിനുമായിട്ട് അത് ഉടക്കുന്നത്. അപ്പൊ അതിന് അങ്ങനെ സംഭവിക്കുമെന്ന് സഭയെ അന്നത്തെ നേതൃത്വം ഒക്കെ മനസ്സിലാക്കിയിരുന്നു. അതേപോലെ തന്നെ അത് വേണ്ടവിധം അഭിമുഖീകരിക്കണം എന്നുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ നടത്തിയിരുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി. എന്നാൽ നിർഭാഗ്യവശാൽ സഭയിലെ നേതൃത്വ നിലയിരുന്ന പോരാട്ട് മാത്തൻ മൽപ്പാനും വൈദിക ട്രസ്റ്റി അറിയും. അതേപോലെ തന്നെ അക്കരെ സി ജെ കുര്യൻ മെൽമായ ട്രസ്റ്റ് ഇവർക്ക് രണ്ടുപേർക്കും ഒട്ടശ്ശേരി മെത്രാജിനോട് ഒപ്പം നിൽക്കുവാൻ കഴിഞ്ഞില്ല. ഇവരും കൂടെ നിന്നിരുന്ന പാത്രികീസിനോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും പാത്രികീസ് ഈ പറഞ്ഞ മാതിരി ഏകപക്ഷീയമായിട്ട് കാര്യങ്ങൾ നടത്തുകയില്ലായിരുന്നു എന്നാണ് എന്തോ നമ്മുടെ പിന്നെ ഗ്രഹപ്പെടുന്ന ഉടനെ പറയാം. അല്ലെങ്കിൽ ചിലരുടെ പിന്നെ നിർബന്ധമൊക്കെ ആയിരിക്കാം. ഈ പറഞ്ഞ ഒട്ടശ്ശേരി സിനിമയിൽ ഒറ്റപ്പെടുത്തി ഒരു മുടക്കുന്ന ഒരു നിർഭാഗ്യകരമായ അവസ്ഥയാണ് ഉണ്ടായത്. എന്നാൽ അതിന് തിരിച്ചടി ഉണ്ടായി. ഇനി മേലാൽ ജെ.കെ. പാത്രികീസിന്റെ യാതൊരു വിധമായ ഇടപെടലും കൂടെ ഉണ്ടാകരുത് എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത് കാതോലിക്കേറ്റ് അല്ലെങ്കിൽ മഫ്രിയാനേറ്റ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം സഭയുടെ സ്വാതന്ത്ര്യത്തെ ഉദ്ദേശിച്ച് നിലവിൽ വരുത്തിയത് 1912. അതൊരുപക്ഷെ അന്ന് കാതോലിക്കേറ്റ് ആയിരുന്നോ അല്ല മഫ്രിയാനേറ്റ് ആയിരുന്നോ എന്ന തർക്കം വേറെ ഉണ്ട്. എന്നാൽ അന്ന് സ്ഥാപിച്ചത് മഫ്രിയാനേറ്റാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അന്ത്യോക്യ ബന്ധം ഒന്ന് വേർപെടുത്താനല്ല അത് ഉദ്ദേശിച്ചു. അന്ത്യോക്യ ബന്ധം അത് ബലപ്പെടുത്തുവാൻ വേണ്ടിയാണ് അത് സ്ഥാപിച്ചിരുന്നത്. എന്നാൽ അനാവശ്യമായിട്ടും മലങ്കര സഭയുടെ കാര്യങ്ങളിൽ ഇടപെട്ട് മലങ്കര സഭയുടെ നേതൃത്വത്തെ ജനത്തെയും അതിന്റെ ഈ പറയുന്ന ഇന്ത്യൻ വ്യക്തിത്വത്തെയൊക്കെ അവഹേളിക്കുന്ന രീതി അഞ്ചൊക്കെ പാത്രീസന്മാരോ അവിടുത്തെ മിത്രന്മാരോ മേലിൽ ഇടപെടുവാൻ ഇടയാകരുത്. അതിന് ഒരു നിയന്ത്രണം വേണം. എന്നാൽ അന്ത്യോക്യ ബന്ധത്തിലും ആ സഭയുടെ പാരമ്പര്യത്തിലൊക്കെ സ്നേഹബന്ധത്തിലൊക്കെ കഴിയണം എന്നുള്ള ഒരു നിലപാടായിരുന്നു ഒട്ടശ്ശേരി മെത്രാജിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഒട്ടശ്ശേരി മെത്രാജൻ 1912 കാതോലിക്കേറ്റൊക്കെ സ്ഥാപിക്കുവാൻ മുൻകൈ എടുത്തെങ്കിലും ഇദ്ദേഹത്തിന്റെ കൂടെ ഒത്തിരി വലങ്കയായിട്ട് പ്രവർത്തിച്ച ഒരാളാണ് നമ്മുടെ ഈ ബദനിയിലെ വി ടി ഗ്യൂർഗീസ് എന്ന് പറയുന്ന നമ്മുടെ ഈ റീത്ത് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ഇവാനിയോസ് എന്ന് പറയാൻ പേര്. അദ്ദേഹം വളരെയധികം അതിനകത്ത് ത്യാഗപൂർണമായ ഒരു സേവനം നടത്തിയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തെ അവസാനം കാതോലിക്കാക്കിയില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം റീത്ത് പ്രസ്ഥാനത്തിലേക്ക് പോയത്. ഒട്ടശ്ശേരി മെത്രാജിന്റെ പെങ്ങളുടെ ഒരു മകനായ കുറിച്ചി ബാവായെ കാതോലിക്കാക്കി. അപ്പൊ അതിനെ പ്രതിഷേധം കാണിച്ചാണ് അദ്ദേഹം ഈ പറയുന്ന റീത്ത് പ്രസ്ഥാനത്തിലേക്ക് പോയത് എന്നാണ് അറിയുവാൻ കഴിയുന്നത്. എന്തായാലും ഇവിടെയൊക്കെയും ഒട്ടശ്ശേരി സിനിമയും അത് യോഗ്യമായ വിധത്തിലൊക്കെ ചെയ്തിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും 20-ാം നൂറ്റാണ്ടില് ഒരു കത്തോലിക്ക സീറോ മലങ്കര സഭ എന്ന് പറയുന്നത് ഉണ്ടാകുമായിരുന്നില്ല. എന്തോ അതും നമ്മുടെ ഈ ദശ എനിക്ക് അത് കാരണമായി എന്ന് നമുക്ക് പറയാം. മാത്രമേ എനിക്കിപ്പോ കഴിയുള്ളൂ. എന്നാൽ ഇതൊക്കെ നമ്മൾ പുനർചിന്തനം ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നുള്ള പ്രത്യേകം ഓർമ്മപ്പെടുന്നു. അപ്പൊ അങ്ങനെ 1912 ഈ പറയുന്ന ഒരു കാതോലിക്കേറ്റ് എന്ന് പറയുന്ന മഫ്രിയാനേറ്റ് എന്ന് പറയാം അത് സ്ഥാപിതമായി. അത് പിന്നീട് 1900 ചോദ്യം ചെയ്യുന്ന ഒരു നല്ല പാടാണ്. 1958 വരെ
സ്വാതന്ത്ര്യ സ്വീകാരം നിലനിർത്തി പോകുന്നതായ നിലപാട്. എന്നാൽ ഉടക്കം സുപ്രീം കോടതി അത് പറഞ്ഞു, അത് വാലിഡ് ആണ്, സ്വാതന്ത്ര്യ സിംഗിനെ നേരാൻ ഇവിടെ യാതൊരു അധികാരവും ഇല്ല. ആത്മീയ കാര്യങ്ങൾ മാത്രമേ എന്തെങ്കിലും അധികാരമുള്ളൂ, ഇവിടെ മിത്രന്മാരെ വാഴിക്കുവാനോ ഒന്നും യാതൊരു അധികാരവും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അത് സ്വാതന്ത്ര്യ സുഭം അംഗീകരിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ വന്നപ്പോഴാണ് സഭയിൽ 1958 യോജ്യത ഉണ്ടായത്. മലങ്കര സഭയുടെ ഭരണഘടനയ്ക്ക് ഈ പറഞ്ഞ മാതിരി അംഗീകാരം കിട്ടി. മലങ്കര മെത്രാനും അതേപോലെ തന്നെ കാതോലിക്കായും വിവേകാനിയിൽ അത് ലയിച്ചു. അങ്ങനെ അത് ശക്തമായി തീർന്നു എന്നുള്ള വ്യക്തിയാണ് നമ്മൾ ഓർക്കുന്നത്. അതുപോലെ ഒരു കാര്യം ഇവിടെ ഓർപ്പിക്കാനുള്ളത്, മലങ്കര സഭയിൽ ഇരു കക്ഷികളും വഴക്കടിച്ച് ഒടുക്കം പറഞ്ഞ കോടതി പറയേണ്ടി വന്നു. ഒരു ഒരു വിഭാഗം ഈ കാതോലിക്ക എന്ന് പറയുമ്പോഴും നാമമാത്ര അല്ലെങ്കിൽ വെറുതെ ചുമ്മാനത്രാൻ എന്നുള്ള ഒരു നിലപാടിൽ നിന്നും അത് യോഗ്യനായ നിയമപരമായി സാധുതയുള്ള ഒരു സ്ഥാനമായിട്ട് അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക്. അങ്ങനെ ആ സ്ഥാനത്തിൽ വന്ന രണ്ടുപേരാണ് ഈ പറയുന്ന മുറിവറ്റം ബാബ. അദ്ദേഹം ഒന്നര വർഷമേ ജീവിച്ചിരുന്നുള്ളൂ. പിന്നെ ഒരു 10-12 വർഷത്തേക്ക് കാതോലിക്ക സിംഹാസനം ഒഴിഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ 1925 പള്ളിക്കാട്ട് നമ്മുടെ ശ്രീവൻ എന്ന് പറയുന്ന ബാബ അദ്ദേഹമാണ് കാതോലിക്ക. അദ്ദേഹവും ഈ പറഞ്ഞ 4 വർഷം മാത്രമേ അദ്ദേഹം ആ സ്ഥാനത്തിരുന്നുള്ളൂ. പിന്നെ 1964 വരെയും ആ സ്ഥാനം അലങ്കരിച്ച ആളാണ് കുറിച്ചി ബാബ എന്ന് പറയുന്ന ഗീവറിയസ് ഡിജിയസ് എന്ന് പറയുന്ന ആൾ. അപ്പോൾ അദ്ദേഹത്തിന്റെ കാലത്താണ് ഈ പറയുന്ന ഭരണഘടനയും മലങ്കര മെത്രാന്റെയും കാതോലിക്കായും സ്ഥാനലയനങ്ങളൊക്കെ ഉണ്ടായത്. അതേപോലെ തന്നെ സുപ്രീം കോടതി വിജയമൊക്കെ ഉണ്ടായത്, സഭയിൽ യോജിപ്പുണ്ടായത് എന്നുള്ളത് പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. പിന്നെ 1964 ശേഷമാണ് അവൻ ബാബയുടെ ഈ പറയുന്ന സ്ഥാനാരോഹണത്. അപ്പൊ ഈ കാലയളവ് എന്ന് വളരെ നിർണായകമായ ഒരു കാലഘട്ടമാണ് എന്നുള്ള വ്യക്തിയെ നമ്മൾ ഓർത്തിരിക്കും. പക്ഷേ പാത്രിക്കേത് വർഷത്തിലുള്ള ഉള്ളവരൊക്കെ തിരിഞ്ഞ് കാതോലിക്ക വർഷത്തിലുള്ളവര് എതിർക്കുവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇതിന്റെ ഈ പറയുന്ന അന്ത്യോഗ്യ ബന്ധത്തെ സംബന്ധിച്ചും മലങ്കര സഭാചരിത്രത്തെ സംബന്ധിച്ചുമുള്ള അവ്യക്തതയായിരുന്നു, ആശയക്കുഴപ്പങ്ങളായിരുന്നു എന്നുള്ള പ്രത്യേകം. 19-ാം നൂറ്റാണ്ടിൽ മർത്തമക്കാരെ തോൽപ്പിക്കാൻ വേണ്ടി കോടതികളിലൊക്കെയും അന്ത്യോഗ്യ ബന്ധത്തെ ആ കാലയളവിൽ 19-ാം നൂറ്റാണ്ടിന്റെ പകുതി മുതൽ വളർത്തിയെടുത്തൊരു ഒരു പാരമ്പര്യമാണ്. അന്ത്യോഗ്യ ബന്ധത്തെ പുരാതനവൽക്കരിച്ച് പുരാതന കാലം മുതലുള്ള ഒരു ബന്ധമായിട്ടൊക്കെ നമ്മൾ അത് പറഞ്ഞ് മനസ്സിലാക്കിയ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുവന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായത്. അങ്ങനെ പാത്രിക്കീസിന് പുരാതന കാലം മുതലിവിടെ അധികാരമുണ്ടായിരുന്നു. മെത്രാന്മാരെ ആക്കാനും നീക്കാനൊക്കെ അധികാരമുണ്ട് എന്നുള്ള ഒരു രീതിയിലായിരുന്നു നമ്മളൊക്കെയും കാര്യങ്ങൾ കോടതിയിൽ നീക്കി. അപ്പൊ ആ കോടതിയിൽ അത് ആ നീക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പറയുന്ന മൊത്തമക്കാര് പരാജയപ്പെട്ടത് കോടതി വ്യവഹാരം. അതുപോലെ തന്നെ അന്നത്തെ യാക്കോവായക്കാരെന്ന് പറയുന്ന ഇന്നത്തെ ഓർത്തഡോക്സുകാരൊക്കെ വിജയം പ്രാപിച്ച പശ്ചാത്തലത്തിലാണ്. അതിനൊത്തിരി കള്ളക്കാരുകളൊക്കെ എഴുതി കാപ്പി വെള്ളത്തിലൊക്കെ മുക്കി നമ്മുടെ വീരന്മാരുടെ പേരുകളും ഞാൻ പറയുന്നില്ല, അവരൊക്കെ ചെയ്ത അത് തന്നെയാണ് 20-ാം നൂറ്റാണ്ടില് ഈ പറയുന്ന ഈ സത്യം എന്ന് പറയുന്നത്. ഒരിക്കൽ നമ്മളത് കളങ്കപ്പെടുത്തിയാൽ പിന്നെ അത് ശരിയായിട്ടും തെളിഞ്ഞ് അത് എല്ലാവരും അംഗീകാര വിധേയമാക്കുന്നത് വരെ ഇങ്ങനെ അത് പറഞ്ഞാൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് ചരിത്ര സത്യങ്ങൾ എന്ന് പറയുന്ന സത്യങ്ങളാ, പരമസത്യങ്ങളാ, അത് നിശ്ചയമായിട്ടും നമുക്ക് കളങ്കപ്പെടുത്തുവാനിടയാകരുത്. അപ്പൊ അത് പ്രത്യേകം നമ്മൾ അല്ലെങ്കിൽ നമ്മൾ അറിവുള്ളവരൊക്കെ തെറ്റ് അത് ആ വിധത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സഭയിൽ വീണ്ടും വീണ്ടും അത് സ്ഥാപിതമാകുന്നവരെ യഥാർത്ഥമായ രീതിയിൽ സ്ഥാപിതമാകുന്നവരെ അത് ഇങ്ങനെ ഇവല്യൂഷനൈസ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കും. സഭാചരിത്രത്തിലൊക്കെ തന്നെയും അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്ത് കൂട്ടുന്നതായ പാകപ്പഴകൾ നീന്തും വരാൻ അത് യഥാർത്ഥ വസ്തുത നിലയിൽ വരുന്നവരെയും പറഞ്ഞ മാതിരി അത് നമ്മെ അലട്ടിക്കൊണ്ടിരിക്കും എന്നുള്ള പ്രത്യേകം ഓർക്കും. നമ്മുടെ 12 മുതൽ ഉള്ള ചരിത്രം 64 വരെ ഓർത്തുള്ളത് നമുക്ക് കേൾക്കും. എന്തായാലും ഈ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ പറഞ്ഞ മാതിരി കൂടുതൽ അന്ത്യോക്യ സുറിയാനി സഭയുടെ പാരമ്പര്യത്തിലേക്ക്. ഇതാണ് രണ്ടാമത്തെ കാര്യം പറയുവാനുള്ളത്. ഒരു ഭാഗത്ത് സ്വാതന്ത്ര്യം നമുക്ക് കിട്ടി എങ്കിലും പറഞ്ഞ മാതിരി വേറൊരു ഭാഗത്ത് നമ്മൾ കൂടുതൽ കൂടുതലായിട്ട് അന്ത്യോക്യ സുറിയാനി സഭയുമായിട്ട് മമതയും ഈ പറയുന്ന യോഗ്യതയും ഒരുതരം ഐഡന്റിറ്റി എന്ന് പറയും, സാറിന് ഇംഗ്ലീഷ് വാക്ക് ഐഡന്റിറ്റി എന്ന് പറയും, താതാത്മ്യമൊക്കെ പ്രാപിച്ചു. കൂടുതൽ കൂടുതൽ നമ്മൾ പരിശ്രമിച്ചു. കാരണം മാർത്തോമാക്കാർ വേറൊരു സഭയായി തീർന്നു എന്ന് പറഞ്ഞാണ് അവർ തോപ്പിച്ചത്. അപ്പോൾ ഇത് തന്നെയാണ് 1912 കാതോലിക്കായിട്ട് സ്ഥാപിച്ച് നമ്മളൊരു പുതിയ സഭയായി തീർന്നു എന്ന് പാത്രജിക്കാരൻ മെത്രാൻ കക്ഷി ആക്ഷേപിച്ചു വന്ന പശ്ചാത്തലത്തിൽ മെത്രാൻ കക്ഷിക്കാർ കൂടുതൽ കൂടുതലായിട്ട് അന്ത്യോക്യ സുറിയാനി സഭയുടെ കാര്യങ്ങളൊക്കെ കൂടുതൽ ആശ്ലേഷിക്കുവാൻ തുടങ്ങി. രണ്ടു ഇരുകൂട്ടരും പാത്രജീസ് വർഷവും അതേപോലെ തന്നെ മെത്രാൻ വർഷത്തുണ്ടായിരുന്ന ഒറ്റശ്ശേരി മെത്രാൻ ആളുകളും ഒക്കെ കൂടുതൽ കൂടുതൽ അന്ത്യോക്യ സുറിയാനി സഭയോട് നമ്മുടെ കാണിക്കുവാനും ഓരോ കാര്യങ്ങൾ. അങ്ങനെ നമ്മുടെ പൂർവികമായിട്ട് നമുക്ക് ഈ പറയുന്ന പ്രേസ്യൻ സഭയിൽ നിന്ന് അല്ലെങ്കിൽ പൗരസ്യ സുറിയാനി സഭയിൽ നിന്നൊക്കെ നമ്മൾ നിലനിർത്തിക്കൊന്ന പലതുമൊക്കെ നഷ്ടപ്പെട്ടു. പിന്നെ മാർത്തോമാസിയുടെ വൈദ്യത്തിൽ നിന്നും ഭാരതത്തിൽ നിന്നൊക്കെയുള്ള പലതൊക്കെ നമുക്ക് നഷ്ടപ്പെടുവാനായിട്ട് ഇടയായി. അങ്ങനെ നമ്മുടെ സഭ പരിപൂർണമായിട്ട് ഡെസ്റ്റീരിയലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് വിധേയമായി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഈ പറയുന്ന 1958 വന്നപ്പോഴും ഈ പറഞ്ഞ മാതിരി അഞ്ചേക്കി സുരിയാൻ സഭയുടെ ഏകദേശം എല്ലാം തന്നെ ഈ കക്ഷി വഴക്കിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ സ്വീകരിക്കുവാനിടയായി. അങ്ങനെ വീണ്ടും നമുക്ക് ഒരു അഡ്രസ് ഇല്ലാത്ത ഒരവസ്ഥ. അന്ത്യോക്യ സുറിയാനി സഭയുടെ ഭാഗമാണ്, ആ സഭ ആണ് നമ്മുടെ മാതൃസഭ, നമ്മൾ ഒരു സഹോദരി സഭയാണ് എന്നുള്ള ചിന്താഗതി പിന്നെയും അത് ഇവിടെ സ്ഥാപിതമായി എന്നുള്ളതാണ്. ഏതു കൂട്ടരുടെയും ഇടയിൽ പ്രത്യേകം നമ്മളെ ശ്രദ്ധിക്കണം. അതാണ് പിന്നീട് 1971 പിന്നെയും വഴക്കുണ്ടാകാൻ ഒരു ഭാഗം പരിപൂർണമായിട്ട് അന്ത്യോക്യ സുറിയാനി സഭയുടെ ഇതിലേക്ക് നീങ്ങുവാനും അതേപോലെ തന്നെ കൂടുതലൊക്കെ ഈ അന്ത്യോക്യനായ ശേഷം എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയ്ക്ക് വിധേയമാകുവാനും. ഇപ്പോൾ അതിൻ്റെ ഒരു പ്രക്രിയ നമ്മളെ കണ്ടത് ഇപ്പോൾ മെത്രാജന്മാരെ അഡ്രസ്സ് ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ മെത്രാജന്മാരെ മൊറാൻ മാർ ബസേലിയോസ് എന്ന് പറയുമ്പോൾ അവർ മൊറാൻ മൂർ എന്നൊക്കെ പറയുന്ന വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ആ വ്യത്യാസങ്ങളൊക്കെ ആ ഒരു പശ്ചാത്തലത്തിലായപ്പോൾ കൂടുതലത് അവർ വെസ്റ്റീരിയലൈസേഷൻ എലമെൻസാണ് ഐഡന്റിഫൈ. അപ്പോൾ ഇവിടെയും ഈ പറഞ്ഞ മാതിരി കുറച്ചൊക്കെയും നമ്മുടെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുവാനുള്ള അവസരങ്ങൾ വീണ്ടും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ഈ വാശിയും വൈരാഗ്യവും ഒക്കെ വീട്ടുന്ന ഈ പല തീർക്കുന്ന പശ്ചാത്തലത്തിൽ പലപ്പോഴും നമ്മുടെ പൈതൃകവും അഡ്രസ്സും ചരിത്രവും ഒക്കെ തന്നെ വിസ്മരിക്കുന്ന ഒരു അവസരമായിട്ടാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. പിന്നെ വേറൊരു മൂന്നാമതൊരു ഘടകം പറയാനുള്ളത് ഈ പറയുന്ന ഇത് നമ്മൾ നിശ്ചയമായി വീണ്ടെടുക്കണം. നമ്മുടെ പൈതൃകം എന്താണ്? നമുക്ക് പാതർഗീസ് കക്ഷിയുമായിട്ടൊക്കെ ഈ പറഞ്ഞ അകൽച്ചയ്ക്ക് യാതൊരു കാരണമില്ല. വിശ്വാസപരമായിട്ടും അതേപോലെ തന്നെ സദാഭരണ രീതിയിലൊക്കെയും നമുക്ക് കൂടുതലൊന്നും തന്നെ അകലേണ്ട യാതൊരു കാര്യമില്ല. നമ്മൾ വിശ്വാസം വാങ്ങി പന്തിക്കുകയാണ്. സഭയുടെ വിശ്വാസ കാര്യങ്ങളൊക്കെയാണ് സഭാരക്ഷണങ്ങൾ നമ്മൾ ഫോളോ ചെയ്യും. പിന്നെ ഭരണപരമായിട്ട് പാതർഗീസിന് ഒരു സഹോദരി സഭയുടെ സുപ്രീമോ അല്ലെങ്കിൽ തലവൻ എന്നുള്ള ഒരു ഉന്നത സ്ഥാനം നമ്മൾ നൽകുന്നുണ്ട്. അതല്ലാതെ ഭാരതസഭയുടെ തലവനൊന്നുമല്ല, അദ്ദേഹം ആത്മീയ നേതാവാണ് എന്നുള്ള നിശ്ചയം ഭരണഘടനയിൽ ഒക്കെയും നമ്മൾ ഉദ്ഘോഷിക്കുന്നതാണ്. അത് നിശ്ചയമായിട്ട് അദ്ദേഹം അതല്ലാതെ നമ്മുടെ മേൽ കയറി ഭരിക്കുക അദ്ദേഹത്തിന്റെ അടിമത്തത്തിൽ കീഴിലുള്ള ഒരു സഭയൊന്നുമില്ല. നമ്മളെ ആദരിക്കുകയും പാത്രജീസിന്റെ കീഴിലുള്ള സ്ഥാനികൻ അതന്നെ. അതൊരു മഫ്രിയാന സ്ഥാനം മാത്രമാണ് എന്നാണ് ഇപ്പോൾ പാത്രജീസ് കക്ഷിയിലുള്ള ആളുകൾ. അതും നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു വസ്തുതയല്ല കാര്യം. നമ്മുടെ കാതോലിക്കാഴ്ച ഒരു മഫ്രിയാനയുടെ ആരംഭത്തിൽ നിന്നാണ് വളർച്ചയെങ്കിലും തന്നെ ഇപ്പോൾ നമ്മൾ അത് നിശ്ചയമായിട്ടും നമ്മുടെ അവരുടെ വരവൻ കാതോലിക്കുകയാണ്. അല്ലാതെ അന്ത്യച്ച് പാത്രജീസിന്റെ കീഴിൽ കിടക്കുന്ന ഒരു സ്ഥാനീയമാണ് അത് പ്രത്യേകം നമ്മൾ ചെയ്യും. നമ്മളും ഈ പറയുന്ന വെയ്ത്തിലെ കാതോലിക്കായും അതേപോലെ തന്നെ യാക്കോബായിലെ കാതോലിക്കായും തമ്മിലുള്ള വ്യത്യാസം അതാണ്. നമ്മൾ ഒരു പാത്രജീസ് ഈക്വലായിട്ടുള്ള സ്റ്റാറ്റസ് ആണ് തലവൻ എന്നുള്ള നിലയിൽ നമ്മൾ നമ്മുടെ കാവേരിക്കായി കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. അത് ഈ കാലയളവിലുണ്ടായ വളർച്ചയാണ്. 1912 മുതൽ 64 വരെയുള്ള ഒരു വളർച്ചയാണ്. എന്നാൽ ഈ വളർച്ചയുടെ കാലഘട്ടത്തിൽ നമുക്ക് ചിലതൊക്കെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് എനിക്ക് നിങ്ങളെ ഓർപ്പിക്കാനുള്ളത്. അത് നിശ്ചയമായിട്ട് നമ്മൾ വീണ്ടെടുക്കണം. നമ്മളൊരു തദ്ദേശീയ ഭാരതീയ ഒരു സഭയാണ്, മാർത്തോമാസികാര പൈതൃകത്തിൽ നിലനിൽക്കുന്ന സഭയാണ്. അതിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് അന്ത്യോക്യ സുറിയാനി സഭയുടെ പാരമ്പര്യമല്ല. അത് നമ്മൾ നമ്മുടെ പാരമ്പര്യത്തെ നെസ്റ്റോറിയൻ വേദവിപരീതമായിട്ട് 16-ാം നൂറ്റാണ്ട് മുതൽ പോർച്ചുഗീസുകാരും അതേ തുടർന്ന് വന്ന ഡച്ചുകാരും പിന്നെ ഈ പറയുന്ന 19-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലീഷുകാരും പിന്നെ മാർത്തോമക്കാരും പിന്നെ ഈ പറയുന്ന അന്ത്യോക്യക്കാരും അന്ത്യോക്യൻ സുറിയാനിക്കാരും ഒക്കെ പരിഹസിച്ച് വന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമുക്കങ്ങനെ ഒരു ഈ പറഞ്ഞ സംശയവും അത് നെസ്റ്റോറിയൻസ് അല്ല എന്ന് പറയുവാൻ ഉള്ള ഒരു നിലപാട് നമ്മൾ അന്ത്യോക്യൻ സമിതിയിൽ കൂടുതൽ ആശ്രയിക്കുവാനൊക്കെ ഇടയായത്. എന്നാൽ ഇപ്പം അതിന് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നെസ്റ്റോറിയസ് എന്നൊരു സമയം സ്ഥാപിച്ചിട്ടൊന്നുമില്ല. പ്രത്യേകമായിട്ട് അതും പേഴ്സ്യൻ സഭ എന്ന് പറഞ്ഞ് മാർത്തോമാസികയുടെ സഭ തന്നെ നമ്മളും അതിന്റെ ഭാഗമാണ് എന്നുള്ള മാർത്തോമാസിക ശിഷ്യന്മാരാണ് ഏത് പേഴ്സ്യൻ സഭ സ്ഥാപിച്ചത്. മാർത്തോമാസിക നേരിട്ട് സ്ഥാപിച്ചിട്ടുള്ള സഭയാണ് നമ്മുടെ. ആയതുകൊണ്ട് പേഴ്സ്യൻ സഭയുടെ പുത്രി സഭയൊന്നുമില്ല. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് വേദശാസ്ത്രപരമായോ ക്രിസ്തുശാസ്ത്രപരമായോ ഈ പറയുന്ന പേഴ്സ്യയിലെ സഭയും ലോകത്തിലുള്ള മറ്റ് എല്ലാ സുപ്രധാന സഭകളും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. യേശു ക്രിസ്തു പൂർണ്ണതയും പൂർണ്ണ മനുഷ്യനും ഒരു സംയോജിത ആളത്വവുമാണ് എന്നുള്ളത് നമ്മുടെ സഭയും വിശ്വസിക്കുന്നു. ഈ പേഴ്സ്യൻ സഭയും വിശ്വസിക്കുന്നു. അന്ത്യോക്യ സുറിയാനി സഭയും വിശ്വസിക്കുന്നു. അതേപോലെ ലോകത്തിലുള്ള എല്ലാ ക്രൈസ്തവ സഭകളും റോമൻ കത്തോലിക്കരും ഗ്രീക്കുകാരും എല്ലാം ഓർത്തഡോക്സുകാരൊക്കെ വിശ്വസിക്കുന്നു. ആയതുകൊണ്ട് നമ്മളത് നമ്മുടെ വീട്ടുകാരനെ കൗൺസിൽ ഓഫ് കാൽസിഡോൺ റീ എക്സാമിൻ എന്ന് പറയുന്നതിന്റെ ഗവേഷണത്തിൽ കൂടെ സ്ഥാപിച്ചിട്ടുള്ളതാണ് എന്നുള്ളത് പുസ്തകം. ആയതുകൊണ്ട് ഒരു കാലത്ത് നമ്മളെ പീഡിപ്പിച്ച് റോമൻ കത്തോലിക്ക കുറച്ച് ആളുകളെ നമ്മുടെ കൊണ്ടുപോയി പിന്നെ ഈ പറയുന്ന നമ്മുടെ ഈ പറയുന്ന അഞ്ചോക്കാരും നമ്മളെ പീഡിപ്പിച്ച് കുറച്ച് ആളുകളെയൊക്കെ വർഷം ഒക്കെ നമ്മളെയൊക്കെ അങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിൽ നമ്മൾ ചരിത്രപരമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ അതിൽ നിന്നൊക്കെ തന്നെയും നിശ്ചയമായിട്ടും ഒരു സംയോജനത്തിലേക്ക് നീങ്ങണം. ഒത്തിരി ആശയക്കുഴപ്പമാണ് അഞ്ചോക്യൻ സുറിയാനി സഭയും പൗരസ്ത്യ സുറിയാനി സഭയും ഒക്കെയും രണ്ടും രണ്ടാണ് എന്നുള്ള നിലപാട്. അങ്ങനെ നോക്കുമ്പോൾ ഭാരതത്തിലെ മാർത്തോമ ക്രിസ്ത്യാനികൾക്ക് എല്ലാവർക്കും തന്നെ ഒത്തൊരുമിച്ച് ജീവിക്കാൻ ഒരു ഒരു കാലയളവ് ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം അതിലേക്ക് നമുക്ക് നീങ്ങുവാൻ ഇടയാകും. ഏത് സീറോ മലബാറുകാരെന്ന റോമൻ കത്തോലിക്കരും അതേപോലെ സീറോ മലങ്കര എന്ന റോമൻ കത്തോലിക്കരും പിന്നെ നമ്മളും യാക്കോബായക്കാരും പിന്നെ തോടി ഒരു സഭയും പിന്നെ ഈ പറയുന്ന നമ്മുടെ ഈ തൃശ്ശൂർ കേന്ദ്രമാക്കിയുള്ള ഇവരൊക്കെയും സംയോജിക്കുവാൻ നല്ല അവസരമുണ്ട്. അപ്പം അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഈ സഭാംഗങ്ങളിലൊക്കെ ഈ സഭകളിലൊക്കെ എല്ലാ അംഗങ്ങളെയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുമായിട്ട് സ്നേഹത്തിൽ സൗഹാർദ്ദത്തിൽ നമുക്ക് കഴിയുവാൻ ഇടയാകണം എന്ന പ്രത്യേകം ഈ അവസരത്തിൽ നിങ്ങൾ ഓർമ്മിക്കുകയും അവസരം തന്നതിൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുകയും ചെയ്യുന്നു. പ്രാർത്ഥിക്കുന്നു.
ഹലോ
ഹലോ
സംശയങ്ങൾ ചോദിക്കാനൊന്നും സമയമില്ലല്ലോ, നമുക്ക് വേറെ ഒന്നും ഇല്ലല്ലോ.
ലൈൻ
ഓപ്പൺ ആയിരിക്കത്തില്ല.
ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ
ഇത് ഒന്നോ രണ്ടോ ലൈൻ മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. ഒത്തിരി സന്തോഷം. നമുക്ക് ഇന്നത്തെ ക്ലാസ് വളരെ അനുഗ്രഹകരമായിരുന്നു. ഇന്നത്തെ സഭയുടെ ചരിത്രം ഇത്രയും ആധികാരികമായിട്ട് മറ്റു സഭകളോടുള്ള നമ്മുടെ ബന്ധമൊക്കെ പറയുവാനും അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനും നമുക്ക് കിട്ടിയ വലിയൊരു അവസരമാണ്. അതിനെ കിട്ടിയ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങൾ അവിചാരിതമായിട്ടാണെങ്കിലും ഇങ്ങനൊരു അവസരം കിട്ടിയതിൽ ദൈവത്തെ മോഹത്തിൽപ്പെടുത്തുന്നു. അച്ഛനോടുള്ള പ്രത്യേകമായിട്ടുള്ള മർത്തമരി പ്രസ്ഥാനത്തിൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അച്ഛൻ്റെ യാത്രയും അച്ഛൻ്റെ ശുശ്രൂഷകളും എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മലപ്പുറം പ്രസ്ഥാനത്തിന് വേണ്ടി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അച്ഛൻ ഒന്ന് പ്രാർത്ഥിച്ച് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അച്ഛൻ ഒന്ന്
പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഒഴിവുള്ള കർത്താവേ, അവിടെ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന ഈ സൗഭാഗ്യത്തിനും നാമത്തെ സ്വാഗതം ചെയ്യുന്നു. ചരിത്രത്തിലുള്ള അവിടുത്തെ അധിവാസവും ചരിത്രത്തിൽ അവിടെ നിന്ന് ഞങ്ങളെ ഈ ദൈവമക്കളും വിവിധ ദേശങ്ങളിലൊക്കെ ആയിട്ട് സംസ്കാരങ്ങളിലും ഒക്കെ ആയിട്ടൊക്കെ തന്നെ ഞങ്ങളെ വളർത്തി ദൈവോഷിപ്പിച്ചതിനെ അവിടെ നാമത്തെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളെ കൂടി വരുവിനെ ചെയ്യാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് കൂടുതൽ ചൈതന്യ ഉത്സാഹവും അവിടുത്തെ ചരിത്രത്തിലുള്ളതായ പ്രവർത്തനവും സാന്നിധ്യവും ഒക്കെ തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് കൂടുതലായിട്ട് അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളെ സ്വീകരിക്കുകയും ചെയ്യണമേ. നിങ്ങൾ നയിക്കുന്ന എല്ലാ നേതാക്കളെയും എല്ലാ പ്രസ്ഥാനങ്ങളെയും അവിടുന്ന് സദയം അനുഗ്രഹിക്കുകയും അവിടുത്തെ ഇഷ്ടപ്രകാരം ഞങ്ങൾ നടക്കുവാൻ ഞങ്ങളെ പ്രത്യേകം അവിടുന്ന് വഴി കാണിക്കുകയും ചെയ്യണമേ. അവിടുത്തെ തിരുനാമം ഞങ്ങളുടെ പ്രവർത്തനങ്ങളാലും ഞങ്ങളുടെ നല്ല നടപടികളാലും അത്യധികമായിട്ട് വളർത്തപ്പെടുവാനും പുകഴ്ത്തപ്പെടുവാനും ഇതുമൂലം സംഗതിയാക്കണമേ. രാവിന്റെയും പുത്രന്റെയും പരിശുദ്ധവായുടെയും നാമത്തിൽ തന്നെ.
മറ്റൊരു കാര്യം
ചോദിക്കട്ടെ.
നമ്മുടെ ഈ ക്ലാസ്സിന്, നമ്മുടെ ഈ പ്രത്യേകിച്ച് നമ്മുടെ ഈ പഠിത്തത്തിനാവശ്യമായ നോട്ട്സ് ഞങ്ങൾക്ക് കുറച്ച് കിട്ടിയാൽ കൊള്ളാമായിരുന്നു. ഈ 1912 തൊട്ട് 1964 വരെയുള്ള അപ്പൊ അച്ഛൻ്റെ അങ്ങനെ എന്തെങ്കിലും നോട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്ന് ഷെയർ ചെയ്താൽ വളരെ ഉപകാരമായിരുന്നു.
ഇംഗ്ലീഷ് വായിക്കുന്നവർക്ക് നമ്മുടെ ജീവിതത്തിന്റെ ജീവിതം പുസ്തകം വായിക്കുന്നുണ്ടല്ലോ, ആധുനിക ക്രിസ്ത്യാനിറ്റി ഇൻ മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന നിങ്ങളുടെ ജീവിതബോധന വെബ്സൈറ്റിലുണ്ട് ആ പുസ്തകം. ഫ്രീ എഡിറ്റ് ഞാൻ തന്നെ അതൊക്കെ ഇംഗ്ലീഷൊക്കെ നോക്കി അപ്രൂവ് ചെയ്ത് കൊടുത്തില്ല, കറക്ഷൻ ചെയ്ത് അത് ഇതിൽ വരും കേട്ടോ. വെബ്സൈറ്റിൽ
കേട്ടോ,
അതിൽ 4-ാമത്തെയോ 5-ാമത്തെ യൂണിറ്റിൽ അത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 12 മുതലുള്ളത് ഇംഗ്ലീഷിലാണ് കേട്ടോ, ഇംഗ്ലീഷിൽ കിട്ടും.
പിന്നെ മലയാളത്തിൽ
വായിക്കാം, മലയാളം ടെക്സ്റ്റുകളുണ്ട് അതിനകത്ത് വായിക്കാം. പിന്നെ നമ്മുടെ വി സി സാമന്യത്തിൽ മലങ്കര അന്ത്യോക്യ ബന്ധം, മലങ്കര സഭയുടെ അന്ത്യോക്യ ബന്ധം എന്ന് പറഞ്ഞ് നമ്മുടെ സെമിനാരിയില് പാരിഷ് മിഷന് വേണ്ടി ചെയ്ത കേട്ടോ, അത് പഴയ കോപ്പിയാണ്, റീപ്രിന്റ് ചെയ്തല്ല. അത് പഴയ കോപ്പി വേണമെങ്കിൽ സെമിനാരിയിൽ പറഞ്ഞ സെമിനാരി പാരിഷ് മിഷൻ ഡയറക്ടറോട് എഴുതി ചോദിച്ചാൽ മതി, അവര് കോപ്പി എടുത്ത് അയച്ചു തരും. അതിവിടെ നിങ്ങൾക്ക് ഫോട്ടോ ചാർട്ട് എടുക്കാം കേട്ടോ, അവിടെ നിന്ന് ഏതെങ്കിലും കോപ്പി. കൂടിയ 100-120 പേജുള്ള പുസ്തകം കേട്ടോ, ചെറുതാ
ഫോട്ടോ
നിങ്ങൾക്ക് കിട്ടും കേട്ടോ. പിന്നെ നമ്മുടെ സെഡം പാററ്റിന്റെ വട്ടശ്ശേരി തിരുവേദിയുടെ ഒരു ഒരു വോളിയം മലങ്കര നസറാണികൾ, അത് മലയാളത്തിലാ കേട്ടോ. പിന്നെ വേറെ ഒന്ന് പിന്നെ വാസേലിയോസ് ഈ കാതോലിക്ക വാസേലിയോസ് ഗീവർഗീസ് സിദിയൻ ഒരു മലങ്കര നസറാണി വോളിയം 4 കേട്ടോ. അതൊക്കെ പറയാം തിരുമേനി പറയുന്ന 64 വരെയുള്ള തിരുമേനി കാലത്തെ സംഭവങ്ങളാണ്. അത് വലിയൊരു പുസ്തകമാണ്, 100-500 പേജുള്ള അത്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വായിക്കാം, ആരോട് ഫോട്ടോ ചെയ്ത് ഇവിടെയിലോട്ട് കാണും, ഇവിടെയൊക്കെ കാണും കേട്ടോ. അത് വഴിയുണ്ട്. പിന്നെ ഈയിടെ നമ്മൾ കുറിച്ചി ബാബയുടെ ഇതൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടല്ലോ, കുറിച്ചി ബാബയുടെ കാര്യങ്ങളൊക്കെ വള്ളിക്കാട്ട് ബാബയുടെ ഉണ്ട്. അതുപോലെ അവരുടെ ജീവിതത്തിൽ ഓരോ കാലത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് വായിക്കാം. പിന്നെ നമ്മുടെ വി സി രാമചന്ദ്രൻ ഒരു പുസ്തകമുണ്ട്, ഒട്ടശ്ശേരി തിരുമേനിയുടെ ശതാബ്ദി ഏതാണ്ട് ആഘോഷിക്കുന്നവർ, ട്രൂത്ത് ട്രയംപ്സ് എന്നാണ് പുസ്തകത്തിന്റെ പേര്. സത്യം
ഓൺലൈനിൽ
കിട്ടില്ല, അതിന്റെ കോപ്പികൾ വേണ്ടതുണ്ട്. അത് ഇംഗ്ലീഷിലുള്ള മലയാളക്കാരും ഉപയോഗിക്കാതിരിക്കുക, 10 രൂപ ഉള്ളു കേട്ടോ. 1990 10 രൂപ ഇംഗ്ലീഷ് കോപ്പിക്ക് 200-300 പേജായിട്ടാണ്. ഇംഗ്ലീഷുകാർക്കൊക്കെ വായിക്കാൻ നല്ല സാധനമാണ്, നല്ല ഒന്നാമത്തെ പുസ്തകം. പിന്നെ വേറെ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ കേട്ടോ, നല്ല ആധികാരിക നല്ല പുസ്തകങ്ങളൊക്കെ. നമ്മുടെ എം കുര്യൻ തോമസ്, നമ്മുടെ പഴയ എം സി കുര്യൻ അച്ഛൻ്റെ മകൻ, കുര്യയുടെയൊക്കെ പുസ്തകങ്ങളൊക്കെ എഴുതിയിരുന്നു. അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വായിക്കാം ഈ പറയുന്ന ഒത്തിരി കാര്യം. ഇതൊന്നും ഒരു വിമർശനാത്മകമായ ഒരു നിലപാടിൽ എഴുതിയിട്ടുള്ളതല്ല. ഇങ്ങനെ പറയുന്നത് ഇവരുടെ കാലത്താണ് നമ്മളുടെ നമ്മുടെ സഭ കൂടുതൽ കൂടുതലായിട്ട് അഞ്ചുവയ്ക്കും സുരിയായും സഭയുടെ ഭാഗമായത് എന്നുള്ളതാണ് ഒരു ഇത് ദോഷകരമായ ഒരു വശം. അത് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. അത് ഇവരുടെ കാര്യമുള്ള ഇവർക്ക് കിട്ടിയിരിക്കുന്ന അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെയായിരുന്നു. നമ്മുടെ സഭ പുരാതന കാലം മുതൽ അന്ത്യോക്കിൻ സുറിയാനി സഭയുടെ പാരമ്പര്യത്തിലാണ് നില. അത് തെറ്റാ. അത് 1876 മുതൽ മാത്രമാണ് നമ്മൾ അന്ത്യോക്കിൻ സുറിയാനി സഭയുടെ ഭാഗം. അത് മൊത്തമകരെ തോപ്പിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഞാൻ പറയുന്നതല്ല കേട്ടോ.
ഞങ്ങൾക്ക് ഈ വർഷം ഞങ്ങൾ ബൈബിൾ സ്റ്റഡിക്ക് ക്രിസ്ത്യൻ പഠിക്കാനായിട്ട് ഒരു ടോപ്പിക് തന്നിരിക്കുന്നതായത് ചർച്ച് ഹിസ്റ്ററി 1912 to 1964. അപ്പൊ അതില് കൊറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ
അച്ഛന്റെ
സന്തോഷമായിരുന്നു എന്റെ ക്ലാസ്. അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ഈ സമയം ചെലവഴിച്ചതിൽ ഞങ്ങൾക്കുള്ള നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥിക്കാം. പാർക്കോർപ്പിതാവാമദേവനെ അവിടുത്തെ സ്നേഹവും പുത്രതുമ്പുരാനെ അവിടുത്തെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവെ അവിടുത്തെ സുബന്ധോസുവാസവും നാമയോടുകൂടിയും പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ക്ലാസ് നയിച്ച ബഹുമാനപ്പെട്ട അച്ഛനോടും അച്ഛൻ്റെ കുടുംബത്തോടും അച്ഛൻ്റെ ശുശ്രൂഷകളോടും അച്ഛൻ്റെ യാത്രകളോടും ദൈവമായുസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളോടും പ്രവർത്തനങ്ങളോടും ഇതിനെ സംബന്ധിച്ച എല്ലാവരോടും ഞങ്ങളുടെ ഭവനങ്ങളോടും മർത്തപുരം പ്രസ്ഥാനത്തോടും സഭയോടും ഇന്നും എന്നേക്കും
ഉണ്ടായിരിക്കുന്നതാണ്.
അടുത്ത ആഴ്ചയും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരോടുമുള്ള താങ്ക്സ് അറിയിക്കുന്നു.
Good night.